ജിൽസ ജോയി എഴുതിയ ലേഖനം. അമ്മയുടെ സുവിശേഷം എഴുതിയ വിജാതീയൻ. വിശുദ്ധ ലൂക്ക സിറിയയിലെ അന്ത്യോക്യയിൽ ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം ആകമാനം മാറിമറയുകയായിരുന്നു. ഈശോയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവനും സുവിശേഷകന്മാരിൽ യഹൂദനല്ലാത്ത ഒരേ ഒരാളും കൂടെയായിരുന്നു വിശുദ്ധ ലൂക്ക. പൗലോസ് ലീഹായുടെ ഒപ്പം യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും സുവിശേഷ പ്രഘോഷണവും അതിന്റെ എല്ലാ സമ്പന്നതയിലും മഹത്വത്തിലും അദ്ദേഹം ഉൾക്കൊണ്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശുദ്ധ പൗലോസിന്റെ രണ്ടാം മിഷൻ യാത്രയിൽ വിശുദ്ധ ലൂക്ക സാവധാനം തന്നെ തന്നെ അവതരിപ്പിക്കുന്നു. മൂന്നാമതൊരാളുടെ വിവരണം എന്ന നിലയിൽ നിന്ന് 16:10 പൊടുന്നനെ ഞങ്ങൾ എന്നായി മാറുന്നത് മുതൽ വിശുദ്ധ ലൂക്ക പൗലോസ് അപ്പസ്തോലനെ അനുധാവനം ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. ലേഖനങ്ങളിൽ പലയിടത്തും പൗലോസ് ലീഹ പ്രിയപ്പെട്ട ഭിഷഗ്വരനായും കൂട്ടുതടവുകാരനായുമൊക്കെ ലൂക്കായെ എടുത്തു പറയുന്നുണ്ട്. അവസാന കാലത്ത് തടവിലാക്കപ്പെട്ട വിശുദ്ധ പൗലോസിനെ ഓരോരുത്തരായി ഉപേക്ഷിച്ചു പോയപ്പോൾ ലൂക്ക മാത്രം എന്റെ ഒപ്പമുണ്ടെന്ന് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ കാണാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് അപരനാമങ്ങൾ നിരവധി. പൗലോസിന്റെ സുവിശേഷം എന്ന പേരുണ്ടതിന്. അപ്പസ്തോലന്റെ മിഷൻ യാത്രകളിൽ കൂടെയുണ്ടായത് വിശുദ്ധ പൗലോസിന്റെ പ്രബോധനങ്ങളെ സ്വാംശീകരിക്കാൻ വളരെ സഹായിച്ചു. പൗലോസ് അപ്പസ്തോലന്റെ കോറിന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങളുമെല്ലാം ലൂക്കായുടെ സുവിശേഷത്തിലെ വിവരണത്തിനോട് സാമ്യമുള്ളതാണ്. മറ്റു സുവിശേഷകന്മാർ പറയാത്ത സംഭവങ്ങളും സംഭാഷണങ്ങളും ഉപമകളും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാം. മംഗളവാർത്ത, എലിസബത്തിനെ സന്ദർശിക്കുന്നത്, യോഹന്നാന്റെ ജനനം, ഈശോയുടെ ജനനം, കാഴ്ചവെപ്പ്, 12 ദൈവാലയ സന്ദർശനം, ഇവയൊക്കെ ഏറ്റവും വിശദമായി എഴുതിയിട്ടുള്ള സുവിശേഷകനാണ് വിശുദ്ധ ലൂക്ക. ആ വിവരണങ്ങൾ എഴുതാൻ വേണ്ടി ദൃക്സാക്ഷികളായി അദ്ദേഹം സമീപിച്ചവരിൽ പരിശുദ്ധ അമ്മ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ ലൂക്കായുടെ സുവിശേഷത്തെ പരിശുദ്ധയമ്മയുടെ സുവിശേഷം എന്നും വിളിക്കാം. ലൂക്കായുടേത് കാരുണ്യത്തിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ മാത്രമാണ് നല്ല സമറായന്റെയും ധൂർത്ത പുത്രന്റെയും കാണാതായ നാണയത്തിന്റെയും ഒക്കെ ഉപമകൾ കാണുന്നത്. കുരിശിൽ മരിക്കുന്ന സമയത്തുപോലും നല്ല കള്ളനോട് കാരുണ്യം കാണിക്കുന്നവനായി ഈശോയെ ഈ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പാവങ്ങളുടെ സുവിശേഷമാണ് ലൂക്കായുടേത്. കാരണം ഈ സുവിശേഷത്തിൽ ചെറിയവർ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു. ശിമയോനും അന്നയും മിശിഹായെ സ്വാഗതം ചെയ്യാൻ ദേവാലയത്തിൽ കാത്തു നിൽക്കുന്നു. ധനവാനേക്കാളും ദരിദ്രനായ ലാസറിന് പരിഗണന ലഭിക്കുന്നു. യേശു തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ നസറത്തിൽ സിനഗോഗിൽ വെച്ച് യേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് തുടങ്ങുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിശുദ്ധാത്മാവിന്റെയും സുവിശേഷമെന്നും ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നു. കാരണം ഈ സുവിശേഷം കുറച്ച് താളുകൾ മറിക്കുമ്പോഴേ കാണാം പരിശുദ്ധാത്മാവിനെ പറ്റി കൂടെ കൂടെ പറയുന്നത്. യേശു ഓരോ പ്രധാനപ്പെട്ട കാര്യത്തിനു മുൻപും പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താബോർ മലയിലെ രൂപാന്തരീകരണം നടക്കുന്നത്. വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുന്ന ന്യായാധിപന്റെ ഉപമയിലൂടെ ഭഗ്നാശരാവാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം സാർവത്രിക രക്ഷയുടെ സുവിശേഷമാണ്. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും, ലൂക്ക 3:6. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും, ലൂക്ക 13:29. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി യഹൂദ ജനതയുടെ പിതാവായ അബ്രാഹമിൽ ചെന്ന് അവസാനിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ആദ്യ പിതാവായ ആദം വരെ നീളുന്നു. സക്കേവൂസിനെ പറ്റിയും എമ്മാവൂസ് ശിഷ്യന്മാരെ പറ്റിയും ഒന്നും വേറെ സുവിശേഷങ്ങളിൽ കാണുന്നില്ല. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ അവസാന യാത്രയെപ്പറ്റി പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയാണ്. രക്ഷാകര ചരിത്രത്തിൽ വിശുദ്ധ നഗരത്തെ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. തന്റെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മാത്രമല്ല, അപ്പസ്തോലർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുന്നതും എല്ലാം വിശുദ്ധ നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ സ്ത്രീകളുടെ റോളിന് പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. മേരിയെയും എലിസബത്തിനെയും കുറിച്ചുള്ള വിവരണങ്ങൾ, നായിനിലെ വിധവയുടെ മേൽ കാരുണ്യം തോന്നി മകനെ ഉയർപ്പിക്കുന്നത്, പാപിനിയായ സ്ത്രീ, യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം, വിധവയുടെ കാണിക്ക, കൂനുള്ള സ്ത്രീ, കാൽവരിയിലേക്കുള്ള യാത്രയിൽ ആശ്വസിപ്പിക്കാനെത്തുന്ന സ്ത്രീഗണം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. രക്ഷാകര പദ്ധതി വിജാതീയരെ കൂടി ഉൾക്കൊള്ളുന്നതാകയാൽ അവർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യമായൊരു വീക്ഷണം അവലംബിക്കുന്നതിലാണ് സുവിശേഷകന്റെ സവിശേഷ ശ്രദ്ധ പതിയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രതീകം കാള അല്ലെങ്കിൽ പശുക്കുട്ടിയാണ്. പരിത്യാഗത്തിന്റെ പ്രതീകമാണത്. യേശുവിനെ കുറിച്ചുള്ള എഴുത്തിലൂടെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ കുരിശിലെ യാഗത്തിലൂടെ അവൻ ചെയ്ത ത്യാഗത്തെ വിശുദ്ധ ലൂക്ക നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഈ പ്രതീകത്തിന് നിദാനം. വിശുദ്ധ ലൂക്ക രക്തസാക്ഷിയായാണ് മരിച്ചതെന്നും അല്ല പ്രായം ചെന്നാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. ഗ്രീസിൽ സുവിശേഷം എഴുതിക്കൊണ്ടിരിക്കെ 84-ാമത്തെ വയസ്സിൽ ബോയട്ടിയ എന്ന സ്ഥലത്ത് വച്ച് മരണമടഞ്ഞു എന്നാണ് പാരമ്പര്യം. പാദുവായിലാണ് ശരീരത്തിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്.